2021 ജൂലൈ 3 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് 80 കൊടിയേറ്റത്തിൽ കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. മലയാള സിനിമയ്ക്ക് പുതിയ ദൃശ്യഭാഷ എഴുതി ചേർത്ത അടൂർ ഗോപാലകൃഷ്ണന് 80 വയസ്സ്. വാണിജ്യ സിനിമയുടെ ചതുരക്കള്ളിയിൽ നിന്നും പുതിയ സംവിധായകർ മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരിലൊരാൾ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നത്തെയും പോലെ കടന്നുപോകും. യാതൊരു വിധത്തിലുള്ള അലങ്കാരങ്ങളോ അഹങ്കാരമോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ സിനിമയെപ്പറ്റിയൊന്നും പറയാറായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പുതിയ അടൂർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. എന്റെ അറിവും എന്റെ അനുഭവങ്ങളുമാണ് എന്റെ സിനിമകൾ. ആ അറിവിൽ നിന്നുകൊണ്ട് സിനിമ ഒരുക്കുമ്പോൾ അത് വ്യത്യസ്തമായ സിനിമയാണെന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. അടൂർ കേരള കൗമുദിയോട് മനസ്സ് തുറക്കുന്നു. സർക്കാർ ചെയ്യേണ്ട പണിയല്ല OTT. ഇപ്പോഴത്തെ ഗതികേടിൽ നിന്നുണ്ടായതാണ് OTT പ്ലാറ്റ്ഫോമുകൾ. ഗുണമേന്മയുള്ള സിനിമകൾക്കാണ് OTT എന്തെങ്കിലും സാധ്യതയുള്ളത്. കച്ചവട സിനിമ OTT പ്ലാറ്റ്ഫോമിൽ കാണിച്ചാൽ മുതൽ മുടക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. മുടങ്ങിക്കിടക്കുന്ന മൂലധനം അല്പമെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് OTT റിലീസ് നിർമ്മാതാക്കൾ മുതിരുന്നത്. OTT പ്ലാറ്റ്ഫോം ഒരുക്കുക സർക്കാർ ചെയ്യേണ്ട പണിയല്ല. ഇപ്പോഴത്തെ അവസ്ഥ മാറുമ്പോൾ തിരഞ്ഞെടുത്ത നല്ല സിനിമകൾ സർക്കാർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് വേണ്ടത്. OTT പ്ലാറ്റ്ഫോമിലെ റിലീസ് സർക്കാരിന്റെ തന്നെ തിയേറ്ററുകൾക്ക് വിനയാകും. എന്റെ അപ്പുപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾക്ക് മുമ്പ് സിനിമയാക്കാൻ ആലോചിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ എന്റെ അപ്പുപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു ആയിരുന്നു. പിന്നീട് മതിലുകളിലേക്ക് മാറുകയായിരുന്നു. ഒന്നാന്തരം സാഹിത്യകൃതിയാണ് എന്റെ അപ്പുപ്പായ്ക്കൊണ്ട് ആനയുണ്ടായിരുന്നു. അക്കാലത്തെ മുസ്ലിമുകളുടെ ജീവിതശൈലിയും പിന്നോക്കാവസ്ഥയും പശ്ചാത്തലമാക്കിയുള്ള കൃതിയാണത്. ഇന്നിപ്പോൾ സിനിമയെന്ന നിലയിൽ ആ പ്രമേയത്തിന് പ്രസക്തി കുറവാണ്. മതിലുകളിലേതാകട്ടെ ആഗോള പ്രസക്തിയുള്ള പ്രമേയമാണ്. ലോകത്തെവിടെയും ഏതു കാലത്തും പ്രസക്തമാണ്. ലളിതയെപ്പോലെ മറ്റൊരാളില്ല. മതിലുകളിൽ ശബ്ദത്തിൽ മാത്രമാണ് നാരായണി എന്ന നായിക അവതരിപ്പിക്കപ്പെടുന്നത്. സിനിമയിലും അങ്ങനെ തന്നെ. അവരുടെ ശബ്ദം KPSC ലളിതയുടേതായതുകൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് അവരുടെ രൂപം കൂടി ഓർമ്മ വന്നു എന്ന പരാതി അർത്ഥശൂന്യമാണ്. വിമർശനം ഉന്നയിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇപ്പുറത്തു നിൽക്കുന്നത് യഥാർത്ഥ ബഷീറാണോ? അല്ലല്ലോ, മമ്മൂട്ടിയല്ലേ? അത് സമ്മതിക്കുന്നുണ്ടല്ലോ. നോവലിനെ പോലെ ആകണമെങ്കിൽ ബഷീറിനെ തന്നെ കൊണ്ടുവന്ന് നിർത്തേണ്ടേ? ശബ്ദം തിരിച്ചറിയുന്നത് കൊണ്ട് കുഴപ്പമെന്താണ്? ലളിതയെപ്പോലെ ആ കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ മലയാള സിനിമയിൽ വേറെ ആരുമില്ല. ആ കഥാപാത്രത്തിനായി ഞാൻ 29 പേരെ ഓഡിഷൻ ചെയ്തു, നാടക നടികളെ ഉൾപ്പെടെ. ആ ശബ്ദത്തിലൂടെ നാരായണിയുടെ ജീവിതവും അവളുടെ വശീകരണ പാഠവും എല്ലാം വരണം. അതിന് ലളിതയെപ്പോലെ കഴിവുള്ള വേറൊരാളില്ല. എന്തിനാണ് വോട്ട് ചെയ്ത് ജനത്തെ ഭയക്കുന്നത്? സെൻസറിംഗ് തന്നെ തെറ്റാണ്. സെൻസറിംഗ് നടത്തിയാൽ പരാതിയുണ്ടെങ്കിൽ അപ്പീൽ പോകാനായി അപ്ലേറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നത് സിനിമാ പ്രവർത്തകർ പോലും അറിയാതെ തന്നെ അടുത്ത കാലത്ത് നിർത്തലാക്കി. ഇതോടെ സെൻസർ ഓഫീസർ നിശ്ചയിക്കുന്നതാണ് അന്തിമം. ഇതിനേക്കാൾ മോശമായ നിലപാടാണ് സെൻസർ ചെയ്ത സിനിമകളെ വീണ്ടും സെൻസർ ചെയ്യാൻ സർക്കാരിന് അധികാരം കൊടുക്കുന്ന വകുപ്പ്. എന്തിനാണ് വോട്ട് ചെയ്ത ജനത്തെ ഭയക്കുന്നത്? ഇവിടെ ആരും രാജ്യ താൽപര്യത്തിനെതിരായി സിനിമ ചെയ്യുന്നില്ല. സെൻസർ ഓഫീസ് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ സംശയിക്കുന്നത് എന്തിനാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്റെ തീരുമാനങ്ങളെ മറികടക്കാൻ വേറൊരു സർക്കാർ സംവിധാനമോ മലയാള സിനിമയുടെ ഉന്നതിക്കായി നിർദ്ദേശിക്കപ്പെട്ട സമിതി ആവശ്യമായ ശുപാർശകൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. അത് സത്വരമായി നടപ്പിലാക്കുകയാണ് വേണ്ടത്. കച്ചവട സിനിമയിൽ എല്ലാവർക്കും സ്പീഡാണ്. മലയാള സിനിമയിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കച്ചവട സിനിമ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാകും, എല്ലാവരും സ്പീഡിലാണ് സംസാരിക്കുന്നത്, നടക്കുന്നത്, പെരുമാറുന്നത്. മറ്റു സെറ്റുകളിൽ നിന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാനെത്തുന്നവരെ സാധാരണ സ്പീഡിലേക്ക് കൊണ്ടുവരാൻ ഒരു ദിവസമെടുക്കും. എന്റെ സിനിമയിൽ കഥാപാത്രങ്ങൾ നടക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും സാധാരണ മട്ടിലാണ്. മറ്റ് സിനിമകൾ കണ്ട് ശീലിച്ച കാഴ്ചക്കാർ കൃത്രിമമായ അമിതവേഗതയുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു ദുരന്തം തന്നെ.